ഓസ്ട്രേലിയയിൽ വീടുകളുടെ വില കുത്തനെ ഉയരുന്ന പ്രവണത കൊറോണ വൈറസ് മഹാമാരിയുടെ കാലത്തും തുടരുകയാണ്. അമിത വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ട് വീടുകൾക്ക് ബാങ്ക് വായ്പ നൽകുന്ന നിയമങ്ങൾ കർശനമാക്കുന്നതായി അധികൃതർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചിരുന്നു. പുതിയതായി നിർദ്ദേശിച്ചിരിക്കുന്ന ഈ മാറ്റം എന്താണ് എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ ഹോം ലോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ബിജു കാനായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം ബിജു കാനായി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ബിജു. ഓസ്ട്രേലിയയിലെ വീടുകളുടെ വില കുതിച്ചു ഉയരുന്നത് ഈ കോവിഡ് കാലത്തും തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഈ ഒരു ബബിൾ എന്ന രീതിയിലുള്ള വളർച്ചയായി പലരും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതിനെ ഒന്ന് കടിഞ്ഞാടിനാൽ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആപ്ര നിയന്ത്രണങ്ങൾ, കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നിയന്ത്രണം എന്ന കാര്യം ഒന്ന് വ്യക്തമാക്കാം.
ഈ ഓസ്ട്രേലിയൻ പ്രുഡൻഷ്യൽ റെഗുലേറ്ററി അതോറിറ്റി ആപ്ര എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ബാങ്കിങ് മേഖലയിലെ ബാങ്കിങ് വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ ഒരു സംഘടനയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം എല്ലാ ബാങ്കുകൾക്കും നൽകിയിട്ടുള്ളത്. അതായത് ബാങ്കിന്റെ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ബഫർ 2.5% നിന്നും 3% ആക്കി ഉയർത്തി എന്നതാണ് ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അവര് ഈ ആപ്ര എന്ന് പറയുന്ന സംഘടന ഇവിടുത്തെ കൗൺസിൽ ഓഫ് ഫൈനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന RBA, ട്രഷറി, അതുപോലെ ആസിക് ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ റീഇൻഫോഴ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ഫൈനാൻഷ്യൽ സിസ്റ്റം. അതായത് ഈ ഒരു കുതിച്ചുയരുന്ന ഒരു വില തന്നെയാണ്, പ്രോപ്പർട്ടി വാല്യൂ തന്നെയാണ്, അപ്പൊ അതിനെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 12 months ചേഞ്ചസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഈ ഡ്വെല്ലിംഗ് വാല്യൂസിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് 20.3% ആണ് കോർലോജിക്കിന്റെ റെക്കോർഡ് പ്രകാരം പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് മോർ ദാൻ വാട്ട് ദേ എക്സ്പെക്ടഡ്. അപ്പൊ ആ ഒരു അൺഎക്സ്പെക്ടഡ് ഗ്രോത്തിൽ ഉള്ള ഒരു വറി കാരണമാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ ഇവർ എടുത്തിരിക്കുന്നത്. കറന്റ്ലി ബാങ്ക്സിനെല്ലാം ഒരു ഫ്ലോർ റേറ്റ് ഉണ്ട്. അത് ഓരോ ബാങ്കിനും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചില ബാങ്കിനും 4.95 ഉണ്ട്, ചില ബാങ്കിനും 5.1 ഉണ്ട്, ചില ബാങ്കിനും 5.25% ഉണ്ട്. ഈ ഫ്ലോർ റേറ്റ്, അതുപോലെ തന്നെ കസ്റ്റമർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലോർ റേറ്റിനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പോൾ എത്രയാണോ കസ്റ്റമർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതിൻ്റെ കൂടെ ഈ നിയന്ത്രണം വരുന്നതിന് മുന്നേ 2.5% ചേർത്തിട്ടാണ് അസസ്മെന്റ് ചെയ്തിരുന്നത്. അതിൽ ഫ്ലോർ റേറ്റ് ആണോ ഈ ഇങ്ങനെ കിട്ടുന്ന 2.5% റേറ്റ് ആഡ് ചെയ്ത് വരുന്ന റേറ്റ് ആണോ, ഏതാണോ കൂടുതൽ, ആ റേറ്റ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്, ആ ബാങ്ക് അസസ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ പുതിയ ചേഞ്ചസ് വരുമ്പോൾ ഈ 2.5% എന്നുള്ളത് കൂടിയിട്ട് 3% ആണ് ആഡ് ചെയ്യുക. 2.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബഫർ റേറ്റ് ആയിട്ടുള്ള 3% കൂടി ആഡ് ചെയ്യും. അങ്ങനെ 5.5 റേറ്റ്, ഇതാണോ ഫ്ലോർ റേറ്റ് ആണോ, വിച്ച് എവർ ഈസ് ഹയർ, അതാണ് ബാങ്ക് എടുക്കുക.
അപ്പോൾ 2.5% ഇൻട്രസ്റ്റ് റേറ്റും അതുകൂടാതെ ഇപ്പോൾ പുതുതായി നിർദ്ദേശിക്കുന്ന 3% എന്നതും കൂടി ആഡ് ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് 5.5 സർവീസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് ഈ ഹോം ലോൺ അനുവദിക്കുക.
ആ ഈ 2.5% എന്ന് പറഞ്ഞത് ഞാനൊരു അപ്രോക്സിമേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞത്, അത് ഏത് റേറ്റ് ആണോ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ആ റേറ്റിന്റെ കൂടെ അവര് 3% ആണ് ഈ പുതിയ നിയന്ത്രണ പ്രകാരം 3% ആണ് ബഫറായിട്ട് ആഡ് ചെയ്യുന്നത്. ഈ കിട്ടുന്ന റേറ്റ് ആണോ അതോ ആ ബാങ്കിന്റെ ഫ്ലോർ റേറ്റ് ആണോ, വിച്ച് എവർ ഈസ് ഹയസ്റ്റ്, അതാണ് അവർ അസസ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാറ്റം വരുന്നത് വഴി ബാങ്ക് ലോണ് അപ്രൂവ് ആവുന്നതിന്റെ ഒരു എണ്ണം കുറയുമെന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ ഈ വില കുറയ്ക്കാൻ ഇതെങ്ങനെയാണ് സഹായിക്കുക?
അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും അവർ എയിം ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ആണ് ഇത് കുറച്ചെങ്കിലും എഫക്ട് ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ കൂടുതലായിട്ടും എഫക്ട് ചെയ്യാൻ സാധ്യത വരുന്നത്. അതായത് നമ്മൾ ഈ ഇങ്ങനെ ബഫർ റേറ്റ് കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ ഒരു മാക്സിമം ലെൻഡിങ് നമ്മുടെ മാക്സിമം ബൊറോയിങ് കപ്പാസിറ്റി ഒരു 5% എങ്കിലും മിനിമം നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബഫർ റേറ്റ്, ഈ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വ്യത്യാസം, ഓണർ ഓക്യുപയർ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടി കുറവാണ്, ഇൻവെസ്റ്റ്മെന്റ് ലോണിന് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം തന്നെയാണ് ഈ ബഫർ കൂടുമ്പോൾ അവരുടെ ബോറോയിങ്ങിനെ ബാധിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ആയിരിക്കും ഇത് കൂടുതലായിട്ടും ബാധിക്കുക. ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ അവർ ഉപയോഗിക്കുന്ന ഫ്ലോർ റേറ്റ്, ഏത് ബാങ്കിലാണ് അവർക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് കിട്ടുന്നത്, ഏത് ബാങ്കിനെയാണോ അവർ അപ്രോച്ച് ചെയ്യുന്നത്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം കാണാം.
ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് വീടുകളുടെ വില കുറയ്ക്കാനുള്ള ഒരു നടപടിയാണ് ഇതെങ്കിലും ചിലർക്കെങ്കിലും ഈ ഒരു നടപടിയും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാൻ വഴിയുണ്ടല്ലോ.
ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അതെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഇൻഡിവിജ്വലിന് കിട്ടുന്ന, അപ്ലിക്കന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ ഏത് ബാങ്കാണ് ആ ബാങ്കിന്റെ ഫ്ലോർ റേറ്റ്, ഇതിനെയൊക്കെ ബാധിച്ചിട്ടാണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ കൂടുതലായിട്ടും ബാധിക്കാൻ സാധ്യതയുള്ളത് ഇൻവെസ്റ്റേഴ്സിനെയാണ്. അത് തന്നെയാണ് ഇതിലൂടെ ഈ ആപ്ര എയിം ചെയ്യുന്നതും, ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് അവരും എക്സ്പെക്ട് ചെയ്യുന്നത്.
ഇത് എന്നാണ് ഈ ഒരു മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്?
ഓക്കെ, ഓൾറെഡി ആപ്ര ബാങ്ക്സിന് ഡിറക്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ ഇംപ്ലിമെന്റ് എക്സ്പെക്ടിങ് ടു ഇംപ്ലിമെന്റ് എൻഡ് ഓഫ് ഒക്ടോബർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ ടു നവംബറിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ മേ ബി യു ക്യാൻ എക്സ്പെക്ട് ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ടു നവംബർ, ആ ഒരു പീരീഡിലായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യത.
ബിജു, അപ്പൊ ഇതിന്റെ അകത്ത് പലർക്കും സംശയം തോന്നാം, ഈ ഒരു നടപടി ഇപ്പോൾ വിശദീകരിച്ച നടപടി പ്രാബല്യത്തിൽ വരുമ്പോൾ വില കുറഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ വില കുറയുമെന്നുള്ള കാര്യത്തിൽ എന്താണ് ഒരു ഉറപ്പുള്ളത്?
ആപ്ര പറയുന്നത് ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പോ ഈ ഒരു റെഗുലേറ്ററി മെഷർമെന്റ് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ദർ ആർ അതർ ടൂൾസ്, അതുപോലെ തന്നെ മറ്റ് മെത്തേഡ്സും ഉപയോഗിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതിരുന്നത് ഇപ്പോഴത്തെ ആ ഒരു പോസ്റ്റ് പാൻഡമിക് ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടും, അതുപോലെ പല സ്ഥലത്തും ലോക്ക്ഡൌണും മറ്റും നടക്കുന്നത് കൊണ്ടാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഭാഗത്തേക്ക് പോവാതിരുന്നത് എന്ന രീതിയിലാണ് നമുക്ക് അനുമാനിക്കേണ്ടി വരും. പക്ഷെ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ മെഷർമെന്റ് ഇനഫ് അല്ലെങ്കിൽ ദർ ആർ അതർ മെഷേഴ്സ് ദേ കൻ ടേക്ക്, അതാണ് അവരും പറയുന്നത്.
ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വിക്ടോറിയൻ അധികൃതർ ആദ്യ ഭവനം ആദ്യ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരെ സഹായിച്ചുകൊണ്ടൊരു $500 million ഹോം ബയർ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ഒരു വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും?
തീർച്ചയായും. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സിനെയും എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓണർ ഓക്യുപ്പയർ ആയിട്ടുള്ള ആൾക്കാരെയും എഫക്ട് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ മാത്രമല്ല എന്നതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പോൾ വിക്ടോറിയൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഹോം ബയേഴ്സിന് മാത്രമല്ല, അതായത് മുന്നേ പ്രോപ്പർട്ടി ഉള്ളവർക്കും, പക്ഷെ എന്നാൽ ഇപ്പോൾ പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരാൾക്ക് പ്രൈമറി പ്ലേസ് ഓഫ് റെസിഡൻസ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഇത് ഇതിന് എലിജിബിൾ ആണ്. അതിലൊരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. അത് മാത്രമല്ല, എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇൻകം 100 individual ഇൻകം ആണെങ്കിൽ 125,000 കുറവായിരിക്കണം, കമ്പൈൻഡ് ഇൻകം ആണെങ്കിൽ 200,000 കുറവായിരിക്കണം, അതുപോലെ അവർ ഓണർ ഓക്യുപ്പയർ ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന വീടായിരിക്കണം, ഫസ്റ്റ് ഹോം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ അവർക്ക് മറ്റ് വീടുകളോ മറ്റ് ലാൻഡോ ഒന്നും ഉണ്ടായിരിക്കരുത്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് വീടിനും ന്യൂ ഹൗസസിനും ബാധകമാണ്. പക്ഷെ ഒരു ലാൻഡ് വാങ്ങിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കില്ല. അപ്പൊ ഇതിൽ പറയുന്നത് അവര് മെട്രോ ഏരിയ, മെൽബൺ മെട്രോ ഏരിയ, അതുപോലെ തന്നെ ജീലോങ്, അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ജീലോങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിൽ 950,000 വരെ ഉള്ള പ്രോപ്പർട്ടിക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും, അതായത് 25% ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ചെയ്യും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ലോണിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ, ഒരു കസ്റ്റമറുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് 5% ജെന്യൂൻ ആയിട്ട് സേവ് ചെയ്ത എമൗണ്ട് ആണ്, ബാക്കി 25% എന്ന് പറയുന്നത് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ആയിട്ട് വരും. അതിനുശേഷം വരുന്ന 70% നമുക്ക് ലോൺ എമൗണ്ട് ആയിട്ട് വരുന്നത്. അതായത് 70% ലോണ്, 25% ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ, 5% കസ്റ്റമർ കോൺട്രിബ്യൂഷൻ, ഈ ഒരു സ്പ്ലിറ്റ് ആണ് അതിൽ വരുന്നത്. അങ്ങനെയാണ് ഇത് അവരെ ഇങ്ങനെ ഒരു വീട് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വീട് വാങ്ങിക്കാനും ഈ പ്രൈസ് ഇൻക്രീസ് ആവുന്ന ആ ഒരു ഇതിൽ അവർക്ക് അഫോർഡബിലിറ്റി വരാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ ലോൺ എമൗണ്ട് അപ്പോൾ അവർക്ക് 70% ലോൺ മാത്രം മതിയാവും. അപ്പൊ അങ്ങനെ ആ ഒരു ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവർ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇതിൽ 5% എന്നാണ് സേവിങ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇത് മെട്രോ പോളിറ്റൻ മെൽബണിൽ അതുപോലെ തന്നെ ജിലോങ്ങിലെയും കാര്യമാണെന്ന് പറഞ്ഞു, മറ്റുള്ള മേഖലകളിൽ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്?
മറ്റ് മേഖലയിൽ, അതായത് അതർ റീജിയണൽ ഏരിയാസിൽ 600K ആണ് മാക്സിമം, അതായത് 600,000 ആണ് മാക്സിമം പർച്ചേസ് പ്രൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിലൊരു SRO സ്റ്റേറ്റ് റവന്യൂ ഓഫീസിന്റെ അതിൽ ടൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് കോഡൊക്കെ, ഏതൊക്കെ പോസ്റ്റ് കോഡ് എലിജിബിൾ ആണ് എന്നൊക്കെ അടിച്ച് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പൊ അതില് ഇപ്പോ 25% ഗവൺമെന്റ് ഇതിനായുള്ള പണം ചിലവാക്കുമെന്ന് പറയുമ്പോൾ വലിയൊരു തുകയാണല്ലോ ചിലവാക്കുന്നത് ഗവൺമെന്റ്. അതുപോലെ വീടിന്റെ ഒരു 25% ഷെയറും ഗവൺമെന്റിന്റെ ആയി മാറുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്, എങ്ങനെയാണ്?
തീർച്ചയായും ഇതിലുള്ള ഒരു ക്യാച്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഗവൺമെന്റ് ബോറോയിങ് മാത്രമല്ല, അതായത് നമുക്ക് മണി ലെൻഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവര് ശരിക്കും നമ്മുടെ ഓണർഷിപ്പ് കൂടി എടുക്കുകയാണ്. അപ്പൊ 25% ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്രയും പെർസെൻറ്റേജ് ഓഫ് ഷെയർ, ആ പ്രോപ്പർട്ടിയുടെ ഷെയർ കൂടി ഗവൺമെന്റിനാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഉള്ളത്. നമ്മൾ ഓണർഷിപ്പ് ഷെയർ ചെയ്യാണ് ഗവൺമെന്റുമായിട്ട്. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെന്റ് അപ്രൂവൽ വേണം. അതുപോലെ കുറെ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലുള്ള ക്യാച്ച് എന്ന് പറയുന്ന ഇതാണ്, നമ്മുടെ ഓണർഷിപ്പിലെ ഷെയർ ആണ് ഗവൺമെന്റിന് പോകുന്നത്.
അപ്പോൾ ഇത് ആദ്യ വീട് എളുപ്പത്തിൽ വാങ്ങിക്കാനുള്ള സഹായമായ രീതിയിലായതുകൊണ്ടാണല്ലോ ഇത് ഷെയർ എന്ന രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ ഇത് ഏതെങ്കിലും വാങ്ങിച്ചതിന് ശേഷം ഗവൺമെന്റിന് ആ ഒരു 25% തിരിച്ചു കൊടുക്കാൻ സാധ്യമാണോ, അല്ലെങ്കിൽ അത് വിൽക്കുമ്പോൾ മാത്രമാണോ പിന്നീട് അതിന്റെ ഒരു വില കണക്ക് കൂട്ടിക്കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഒരു നിയമങ്ങൾ എങ്ങനെയായിരിക്കും?
അപ്പോ ഇതില് കസ്റ്റമർക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ പെട്ടെന്ന് അടച്ചു തീർക്കാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൂടി ഉണ്ട്. നിയന്ത്രണ വിധേയമായിട്ടാണ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വർഷത്തിനുള്ളിൽ മുഴുവനായിട്ട് അടച്ചു തീർക്കണമെങ്കിൽ പ്രയർ റിട്ടേൺ കൺസെന്റ് ഗവൺമെന്റിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ മുഴുവനായിട്ടും 2 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ അതുപോലെ തന്നെ ഇപ്പോ പാനൽ ലെൻഡേഴ്സ് എന്ന് പറയുന്നത് 2 ബാങ്കുകൾ മാത്രമാണ് പാനൽ ലെൻഡേഴ്സ് ആയിട്ടുള്ളത്. ഒന്ന് ബാങ്ക് ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ബെൻഡിഗോ ബാങ്ക്. അപ്പൊ ഈ 2 ബാങ്കിൽ ത്രൂ മാത്രമേ നമുക്ക് ഈ ഒരു സ്കീം വെച്ചുകൊണ്ട് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ബിജുക്കാനായി വളരെയധികം നന്ദി ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഇന്ന് പങ്കുവച്ചതിന്.
താങ്ക് യു വെരി മച്ച്.